2020 ഓഗസ്റ്റ് 26 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. കോർട്ടലക്ഷ്യ നിയമം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണിനെതിരായ കോർട്ടലക്ഷ്യ കേസ് സുദീർഘമായ വാദങ്ങൾക്ക് ശേഷം ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഭൂഷൺ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞയാഴ്ച കോടതി വിധിച്ചിരുന്നു. ശിക്ഷ വിധിക്കുന്നതിനു മുൻപ് മാപ്പപേക്ഷിക്കുന്നതിന് തയ്യാറായാൽ ശിക്ഷ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് വ്യക്തമാക്കി 3 ദിവസത്തെ സാവകാശം നൽകിയിരുന്നു. എന്നാൽ എന്തുവന്നാലും മാപ്പപേക്ഷിക്കാൻ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കി നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ശിക്ഷ സംബന്ധിച്ച് ഇന്നലെയും ദീർഘമായ വാദപ്രതിവാദങ്ങൾ നടന്നു. കോടതിയും ഭൂഷണും തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചുനിന്നതാണ് കേസിൽ അന്തിമ തീരുമാനം വൈകാൻ കാരണം. കോടതിയലക്ഷ്യത്തിന്റെ പേരിൽ ഭൂഷണെപ്പോലുള്ള ഒരു സീനിയർ അഭിഭാഷകനെ ശിക്ഷിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മാത്രമല്ല അറ്റോർണി ജനറലും ശക്തമായി ആവശ്യപ്പെട്ടത് പുതുമയേറിയ കാര്യമാണ്. സ്ഥാനമൊഴിയാൻ ഏതാനും ദിവസം മാത്രമുള്ള ജസ്റ്റിസ് അരുൺ മിശ്ര ആവും വിധം ഭൂഷണിനെ തന്റെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ ഉത്തമ ബോധ്യത്തോടെയും തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ മാപ്പു പറയുന്നത് സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയായിരിക്കുമെന്നാണ് ഭൂഷൺ ആവർത്തിച്ചാവർത്തിച്ച് കോടതിയെ ബോധിപ്പിച്ചത്. ഇതേ തുടർന്നാണ് ശിക്ഷ എന്തെന്ന് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് കോടതി കേസ് അവസാനിപ്പിച്ചത്. കോർട്ടലക്ഷ്യക്കേസിൽ പരമാവധി ശിക്ഷ 6 മാസമാണ്. ഭൂഷണിനെ ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുന്നത് അങ്ങേയറ്റം അനുചിതമാകുമെന്ന അറ്റോർണി ജനറലിന്റെ അഭ്യർത്ഥന കോടതിയുടെ മുൻപിലുണ്ട്. താക്കീത് നൽകി കേസ് അവസാനിപ്പിക്കുകയാകും എന്തുകൊണ്ടും അഭികാമ്യമെന്ന അഭിപ്രായവും പലവുരു പൊന്തിവന്നു. അതേസമയം ഭരണഘടനയുടെ നെടുന്തൂണുകളിൽ ഒന്നായ ജുഡീഷ്യറിക്ക് അവമതിയുണ്ടാക്കുന്ന യാതൊന്നും അംഗീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന് ദൃഢസ്വരത്തിൽ വ്യക്തമാക്കി മാനസാന്തരത്തിന് ഒരവസരം കൂടി നൽകാൻ കോടതി തയ്യാറായി. എന്നാൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ താൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഭൂഷൺ. ജുഡീഷ്യറിക്കെതിരെ വിമർശനമേ പാടില്ലെന്ന നിലപാടിനെതിരെ അഭിപ്രായം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഭൂഷണിനെതിരായ കോർട്ടലക്ഷ്യക്കേസിന്റെ അന്തിമ തീർപ്പ് എന്താണെന്ന് അറിയാൻ നിയമവൃത്തങ്ങൾ മാത്രമല്ല രാജ്യമൊന്നാകെ കാത്തിരിക്കുകയാണ്. കോർട്ടലക്ഷ്യ നിയമത്തിന്റെ ഇഴകൾ പിരിച്ചുള്ള വാദമുഖങ്ങൾ ഈ കേസിലും പൂർണ്ണമായി ഉയർന്നുവന്നതായി തോന്നുന്നില്ല. കൂടുതൽ കൂടുതൽ ഉൾപിരിവുകളും വ്യാഖ്യാനങ്ങളുമൊക്കെ അടങ്ങിയ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനകം വന്നിട്ടുള്ള വിധികളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. കോടതി സ്വയമേവ എടുക്കുന്ന കോർട്ടലക്ഷ്യ കേസുകളുമായി ബന്ധപ്പെട്ടും നിയമ വ്യതിചലനങ്ങൾ കാണാം. ഈ കേസിൽ തന്നെ ഭൂഷണിന്റെ പരാമർശങ്ങളിൽ ഉൾപ്പെടുന്ന ജഡ്ജിമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പരിഗണിച്ചിട്ടില്ല. അറ്റോർണി ജനറലിന്റെ അഭിപ്രായം തേടാതെയാണ് കോടതി ഭൂഷണിനെതിരെ കേസെടുത്ത് വിചാരണ തുടങ്ങിയത്. ഇക്കാര്യങ്ങളെല്ലാം വാദത്തിനിടെ കോടതിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. പ്രശാന്ത് ഭൂഷൺ കേസിന്റെ പശ്ചാത്തലത്തിൽ കോർട്ടലക്ഷ്യ നിയമം ഒരിക്കൽ കൂടി ജനശ്രദ്ധയിൽ വരികയാണ്. അദ്ദേഹത്തിനെതിരെ മറ്റൊരു കോർട്ടലക്ഷ്യ ഹർജിയും പരമോന്നത കോടതിയുടെ മുൻപിലുണ്ട്. 2009 ജഡ്ജിമാർക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലുള്ളതാണ് അത്. ഇപ്പോഴാണ് അത് പൊങ്ങിവരുന്നത്. കോർട്ടലക്ഷ്യ നിയമത്തിൽ ഇനിയും വ്യാഖ്യാനിക്കപ്പെടാത്ത നിയമവശങ്ങൾ ധാരാളമുള്ളതിനാൽ വിശാലമായ ഭരണഘടനാ ബെഞ്ച് തന്നെ അത്തരം കേസുകളിൽ വാദം കേൾക്കണമെന്ന് മുൻ സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ജോസഫ് അഭിപ്രായപ്പെട്ടത് ശ്രദ്ധേയമാണ്. അതുപോലെ കോർട്ടലക്ഷ്യ വിധിക്കെതിരെ അപ്പീൽ പോകാനും കക്ഷികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനെയും സുപ്രീംകോടതിയിലെ 3 ജഡ്ജിമാരെയും സമൂഹമാധ്യമത്തിലൂടെ വിമർശിച്ചതിന്റെ പേരിലാണ് സുപ്രീംകോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനും പൌരാവകാശ പോരാട്ടങ്ങളിലെ മുന്നണി പോരാളിയുമായ പ്രശാന്ത് ഭൂഷണെതിരെ കോടതി സ്വമേധയാ കോർട്ടലക്ഷ്യ കേസ് എടുത്തത്. ഇക്കഴിഞ്ഞ June 27-29 ഭൂഷണിന്റെ വിവാദ ട്വീറ്റുകൾ പുറത്തുവന്നത്. നാഗ്പൂർ രാജ്ഭവൻ വളപ്പിൽ BJP നേതാവിന്റെ വിലയേറിയ മോട്ടോർ സൈക്കിൾ ഓടിച്ചു നോക്കുന്ന ചീഫ് ജസ്റ്റിസ് ബോബ്ഡെയുടെ ചിത്രം ഉൾക്കൊള്ളിച്ചു നടത്തിയ ട്വീറ്റ് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. സുപ്രീംകോടതിയെപ്പോലും ലോക്ഡൌണിലാക്കി നീതിക്കുള്ള സാധാരണക്കാരുൾപ്പെടെയുള്ളവരുടെ അവകാശം ഇല്ലാതാക്കി ചീഫ് ജസ്റ്റിസ് ബൈക്ക് സവാരി നടത്തുന്നു എന്ന് പരിഹാസ രൂപേണയുള്ളതായിരുന്നു June 29 ട്വീറ്റ്. 6 വർഷമായി രാജ്യത്ത് ജനാധിപത്യം തകർന്നിരിക്കുകയാണെന്നും ഇതിൽ സുപ്രീംകോടതിക്കും പങ്കുണ്ടെന്നും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനും അദ്ദേഹത്തിന്റെ 3 മുൻഗാമികൾക്കും ഇതിൽ നിന്ന് ഒഴിയാനാകില്ലെന്നുമായിരുന്നു മറ്റൊരു ട്വീറ്റ്. പരമോന്നത കോടതിയുടെ അടുത്ത ഭക്തരെ തന്നെ ഇളക്കുന്ന തരത്തിലുള്ളതാണ് പ്രശാന്ത് ഭൂഷണിന്റെ ഈ പരാമർശങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിനെതിരെ നീങ്ങിയത്. നീതിപീഠങ്ങളും അവയെ നയിക്കുന്നവരും പൂർണമായും വിമർശനങ്ങൾക്ക് അതീതരാണെന്ന് ആർക്കും പറയാനാവില്ല. ദൌത്യനിർവഹണത്തിൽ പാളിച്ചയുണ്ടാകുമ്പോൾ നിയമബോധമുള്ളവർ പ്രതികരിക്കും. വിമർശനങ്ങൾ സതുദ്ദേശത്തോടെയുള്ളതാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാറുമില്ല. മുനവച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷേ സ്ഥിതി മാറും. പ്രശാന്ത് ഭൂഷണിന്റെ ട്വീറ്റുകളിലെ ഒളിയമ്പുകളും ചില ദുസ്സൂചനകളുമാണ് അദ്ദേഹത്തെ കുടുക്കിയതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യമാകും. പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും പരാമർശങ്ങൾ കോടതിക്കെതിരെയാകുമ്പോൾ പ്രത്യാഘാതം ഉണ്ടായേക്കാം. അതും പ്രഗത്ഭനായ അഭിഭാഷകനിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ചും. സുപ്രീംകോടതി ജഡ്ജിമാരിലും അഴിമതി നടത്തുന്നവർ ഉണ്ടെന്ന് അവർക്കിടയിൽ തന്നെയുള്ളവരാണ് പരസ്യപ്രസ്താവന നടത്തിയിട്ടുള്ളത്. കുറച്ചുകാലം മുൻപ് 4 സിറ്റിംഗ് ജഡ്ജിമാർ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ നടപടികൾക്കെതിരെ പ്രതികരിച്ചത് മറക്കാറായിട്ടില്ല. കോടതിയുടെ അന്തസ് അമ്പേ തകരുകയും കളങ്കപ്പെടുകയും ചെയ്തുവെന്നൊക്കെ അന്നും മാറത്തടിച്ചവരുണ്ട്. ഒന്നും സംഭവിച്ചില്ല. ഇത്തരം ഒറ്റപ്പെട്ട വിമർശനങ്ങൾ കൊണ്ട് തകരുന്നതൊന്നുമല്ല ജുഡീഷ്യറിയുടെ അന്തസ്സും പാരമ്പര്യവും. ജുഡീഷ്യറിക്കും അക്കൌണ്ടബിലിറ്റി വേണമെന്ന വാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. പ്രശാന്ത് ഭൂഷണിന്റെ പിതാവ് ശാന്തി ഭൂഷണും ഇതിനായി സുധീരം പോരാടിയ പ്രമുഖനാണ്. പ്രശാന്ത് ഭൂഷണെതിരായ വിധിയുടെ വെളിച്ചത്തിൽ കോർട്ടലക്ഷ്യവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ ഒരിക്കൽ കൂടി സവിസ്തര ചർച്ചകൾക്ക് വിധേയമാവുകയാണ്.